2022 ഓഗസ്റ്റ് 4 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് അശ്വതി. പരിസ്ഥിതി സ്നേഹം പ്രഹസനമാകുമ്പോൾ കൊല്ലം ഡയറിയിൽ സി വിമൽകുമാർ എഴുതുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിലെ അലംഭാവത്തിന്റെയും പ്രകൃതിയോട് കാട്ടുന്ന ക്രൂരതയുടെയും ഫലമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളം അനുഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ. പ്രകൃതിയുടെ കണ്ണീരാണ് പേമാരിയായും അതിതീവ്രമഴയായും മേഘവിസ്ഫോടനമായും ഉരുൾപൊട്ടലുമായൊക്കെ ദുരന്തം വിതയ്ക്കുന്നത്. തണ്ണീർത്തടങ്ങളും പാടശേഖരങ്ങളും മണ്ണിട്ട് നികത്തുകയും പരിസ്ഥിതിയിലോല മേഖലകളിൽ പോലും മല തുറന്ന് നൂറുകണക്കിന് പാറക്വാറികൾ പ്രവർത്തിക്കുന്നതുമൊക്കെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കടുത്ത ആഘാതമേൽപ്പിക്കുമെന്നും അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ശാസ്ത്രകാരന്മാരും പരിസ്ഥിതിവാദികളും കാലങ്ങളായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നിട്ടും അതൊന്നും ചെവി കൊള്ളാനോ പരിഹാര നടപടികൾ സ്വീകരിക്കാനോ മാറി മാറി വരുന്ന സർക്കാരുകൾ ശുഷ്കാന്തി കാട്ടുന്നില്ല. ഓരോ വർഷവും പേമാരിയും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും നിരവധി മനുഷ്യജീവനുകളാണ് അപഹരിക്കുന്നത്. ഈ വർഷവും സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. കെടുതികളിൽപ്പെട്ട് കഴിഞ്ഞ 4 ദിവസത്തിനിടെ നിരവധി പേരാണ് മരിച്ചത്. നഷ്ടപ്പെട്ട വീടുകളുടെയും തകർന്നടിഞ്ഞ കാർഷിക വിളകളുടെയും കടക്ക് അതിലേറെ ഭീമമാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെയാണ് സ്വാഭാവിക വനമേഖലയുടെ വിസ്തൃതി വല്ലാതെ കുറഞ്ഞത്. വനമേഖലയെ റബ്ബർ തോട്ടങ്ങളും കൃഷിയിടങ്ങളും കവർന്നെടുത്തു. സ്വാഭാവിക വനവൃക്ഷങ്ങൾക്ക് പകരക്കാരായി വളർന്നുവരുന്ന ആഴത്തിൽ വേരോട്ടമില്ലാത്ത മരങ്ങൾ ഉരുൾപൊട്ടലിനെ ത്വരിതപ്പെടുത്തുന്നു. കേരളത്തിലെ ഏതാണ്ട് 60% ഉരുൾപൊട്ടലുകളും റബ്ബർ തോട്ടങ്ങളിലാണ് സംഭവിച്ചിട്ടുള്ളത്. തോട്ടങ്ങളിലെ നീർച്ചാലുകൾ തടസ്സപ്പെടുത്തുന്നതും ജലം മേൽമണ്ണിൽ കെട്ടിനിൽക്കാൻ അവസരം നൽകുന്നതും ഉരുൾപൊട്ടലിനെ സ്വാധീനിക്കുന്നു. ചെങ്കത്തായ മലകളിൽ നീർച്ചാലുകൾ മണ്ണിട്ട് നികത്തി കെട്ടിട നിർമ്മാണങ്ങൾ നടത്തുന്നതും ജലസേചന കനാലുകൾ സംരക്ഷിക്കാതിരിക്കുന്നതും പ്രശ്നങ്ങളുടെ രൂക്ഷത വർദ്ധിപ്പിക്കുന്നു. മലഞ്ചെരിവുകളുടെ അടിഭാഗം വെട്ടിത്താഴ്ത്തി വീട് വെക്കുന്നതും ഭൂദ്രവ്യ ശോഷണത്തെ സഹായിക്കുന്നു. പാറമടകളിൽ ഉഗ്രസ്ഫോടനം നടത്തുന്നത് സമീപ പ്രദേശങ്ങളിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുകയും ശിലകളിൽ വിള്ളലുകൾ രൂപപ്പെടാനും മേൽമണ്ണും ദ്രവിച്ച പാറയും അടങ്ങുന്ന മേഖലയിൽ സുഷിരാവസ്ഥ സൃഷ്ടിക്കാനും ഇടയാക്കുന്നുണ്ട്. മഴവെള്ളം ഈ സുഷിരങ്ങളിൽ കൂടുതൽ സംഭരിക്കുകയും ഭാരം വർദ്ധിച്ച് ഗുരുത്വാകർഷണത്താൽ താഴോട്ട് പതിക്കുകയും ചെയ്യുമ്പോഴാണ് ഉരുൾപൊട്ടലായി മാറുന്നത്. സമാനതകളില്ലാത്ത പ്രളയ ദുരന്തത്തെയാണ് 2018 കേരളം നേരിട്ടത്. അടുത്ത പ്രളയത്തിനും വ്യാപകമായ ഉരുൾപൊട്ടലും ഉണ്ടാകാൻ വർഷങ്ങൾ കാത്തിരിക്കണമെന്ന ധാരണയെ അസ്ഥാനത്താക്കിയാണ് 2019 ദുരന്തങ്ങൾ ആവർത്തിച്ചത്. പ്രളയാനന്തര പുനർനിർമ്മാണവും പുനരധിവാസ പ്രവർത്തനങ്ങളും നടക്കുന്നതിനിടെ വീണ്ടും ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക ഘടകങ്ങളെ ആകെ തകിടം മറിച്ചിരിക്കുകയാണ്. മലയോര മേഖലകളിലെയും തീരദേശ മേഖലയിലെയും ജനപ്പെരുപ്പവും സ്ഥലം കയ്യേറി നടത്തുന്ന അശാസ്ത്രീയമായ നിർമ്മിതികളും പ്രകൃതി വിഭവ ചൂഷണങ്ങളുമെല്ലാം ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. പ്രഹസനമാങ്ങുന്ന പരിസ്ഥിതി സ്നേഹം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പേരിൽ സംസ്ഥാനത്ത് കോടികൾ ചിലവഴിച്ച് നടത്തുന്ന പദ്ധതികളും പരിപാടികളും വേണ്ട വിധം പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത്. പശ്ചിമഘട്ട സംരക്ഷണത്തിന് ഉതകുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ട് തള്ളി കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കിയത് മുതൽ ഉയർന്നു തുടങ്ങിയതാണ് ഈ ചോദ്യം. ഇപ്പോൾ ബഫർ സോണിന്റെ പേരിലും ഇളവ് അനുവദിക്കാനുള്ള സമ്മർദ്ദ തന്ത്രങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. വർഷം തോറും സംസ്ഥാനത്ത് 1 കോടി ഫലവൃക്ഷ തൈകൾ വച്ചുപിടിപ്പിക്കുന്ന പദ്ധതി 2020 തുടക്കമിട്ടതാണ്. കോടികളാണ് ഇതിനായി സർക്കാർ ചിലവഴിക്കുന്നത്. ഓരോ വർഷവും 1 കോടി തൈകൾ വീതം ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിതരണം ചെയ്യും. സ്വകാര്യ ഭൂമിയിലും പൊതുസ്ഥലങ്ങളിലും നട്ടുപിടിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയിൽ ഇതിനകം 2 കോടി തൈകൾ വിതരണം ചെയ്തു. അത് എവിടെയൊക്കെ നട്ടുപിടിപ്പിച്ചു, നട്ടതിൽ എത്ര എണ്ണം വേര് പിടിച്ചു വളർന്നു തുടങ്ങിയ സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ ആരും തയ്യാറല്ല. എല്ലാ വർഷവും ലോക പരിസ്ഥിതി ദിനത്തിലാണ് 1 കോടി തൈകൾ വിതരണം ചെയ്യുന്നത്. ആ ദിവസം തിരഞ്ഞെടുത്തത് തന്നെ അശാസ്ത്രീയമാണെന്ന വാദം ഉയർന്നെങ്കിലും സർക്കാർ അത് പരിസ്ഥിതി ദിനത്തിൽ നടുന്ന ചെടികൾ വേണ്ടവിധം പരിപാലിച്ച് സംരക്ഷിക്കപ്പെടാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ, പരിസ്ഥിതി സംഘടനകൾ, മറ്റ് സന്നദ്ധ സംഘടനകളെല്ലാം അന്നേ ദിവസം മത്സരിച്ച് ചെടി നട്ട് ഫോട്ടോ എടുത്ത് പിരിയുന്നതല്ലാതെ ചെടിയെ പിന്നീട് തിരിഞ്ഞു നോക്കാറേയില്ല. 1 കോടി ഫലവൃക്ഷ തൈകളിൽ എത്രയെണ്ണം വളർന്നു എന്നതിന് കണക്കില്ലാത്തതും ഇതിനാലാണ്. കേരളത്തിൽ ഫലവർഗ്ഗങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് സംസ്ഥാന കൃഷിവകുപ്പ് 1 കോടി ഫലവൃക്ഷത്തൈ വിതരണ പദ്ധതി നടപ്പാക്കുന്നത്. വനംവകുപ്പ്, MGNREGS, കൃഷിവകുപ്പ്, VFPCK, കാർഷിക കർമ്മസേന, അഗ്രോ സർവീസ് സെന്റർ, കാർഷിക സർവകലാശാല എന്നിവയുടെ നഴ്സറികളിലും ഫാമുകളിലും ഉൽപാദിപ്പിച്ച 21 തൈകളാണ് സൗജന്യമായി വിതരണം ചെയ്യുന്നത്. ഗ്രാഫ്റ്റ്, ലെയർ, ടിഷ്യൂ കൾച്ചർ തൈകൾക്ക് 25% വിലയിടാക്കും. കണ്ടൽ ദിനവും പ്രഹസനമാക്കി. ഇക്കഴിഞ്ഞ ജൂലൈ 26 ലോക കണ്ടൽ ദിനത്തിൽ കൊല്ലം ശാസ്താംകോട്ട തടാക തീരത്ത് ആഘോഷത്തോടെയാണ് കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ടിൽ തടാകത്തിലെ മണ്ണൊലിപ്പ് തടയണം തീരസംരക്ഷണവും സൌന്ദര്യവൽക്കരണവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി കണ്ടൽ ചെടി നട്ട് ഉദ്ഘാടനം ചെയ്തത് മുൻ MP TN സീമയായിരുന്നു. ചടങ്ങ് ഗംഭീരമാക്കി ഫോട്ടോ എടുത്ത് എല്ലാവരും പിരിഞ്ഞു. എന്നാൽ കണ്ടൽ ചെടികൾ ശുദ്ധജലത്തിൽ വളരാറില്ല എന്നും ഓറുജലത്തിലാണ് വളരുന്നത് എന്നുമുള്ള ശാസ്ത്ര യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാതെയാണ് ഇവരെല്ലാം ചേർന്ന് കണ്ടൽ ദിനം പ്രഹസനമാക്കിയത്. കണ്ടലുകൾ വളരുന്നത് ഉപ്പുരസമുള്ള ഓറുജലത്തിലും ചതുപ്പിലുമൊക്കെയാണ്. തീരദേശത്തിന്റെ ഹരിത കാവൽക്കാരെന്നാണ് കണ്ടലുകൾ അറിയപ്പെടുന്നത്. ലോക കണ്ടൽ ദിനത്തിൽ ശുദ്ധജല തടാകത്തിൽ കണ്ടൽ നട്ടത്തിലെ അശാസ്ത്രീയത പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ സുവോളജി വിഭാഗം മേധാവിയുമായ ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി അന്ന് തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. 590 കിലോമീറ്ററോളം തീരദേശമുള്ള കേരളത്തിൽ ഇന്ന് 1782 ഹെക്ടർ കണ്ടല വനങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 1975 കണക്ക് പ്രകാരം 70,000 ഹെക്ടർ കണ്ടൽക്കാടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണിത്. പരിസ്ഥിതിയാകെ തകിടം മറിഞ്ഞ് പ്രകൃതി ദുരന്തങ്ങൾ നാടിനെ വിറങ്ങളിപ്പിക്കുമ്പോഴാണ് ഇത്തരം പ്രഹസനങ്ങളും അരങ്ങേറുന്നത്.